بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. സഹോദരി സഹോദരന്മാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മയും ഈ ഒത്തുകൂടലിനെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സൂറത്തുൽ ബഖറയുടെ 186-ാമത്തെ ആയത്ത് മുതലാണ് ഇന്ന് നമുക്ക് പഠിക്കേണ്ടത്. അതിൻ്റെ മുമ്പുള്ള ആയത്തുകൾ അഥവാ രണ്ടായത്തുകളാണ് ഇന്നലെ കൈകാര്യം ചെയ്തത്. സാങ്കേതികമായി ഇന്നലെ ചില പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രയാസങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഇന്നലെ ഒരു വീഡിയോ പ്രത്യേകം തയ്യാറാക്കി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ ശരിയായിട്ട് കേൾക്കാൻ കഴിയാത്തവരോ തടസ്സം നേരിട്ടവരോ അത് വീണ്ടും പഠിക്കണമെന്ന് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ വീഡിയോ ആശ്രയിക്കുന്നതായിരിക്കും നല്ലത്. എല്ലാവർക്കും ലഭ്യമാണ്, യൂട്യൂബിലുണ്ട്. നമ്മുടെ ഈ ഇതിന്റെ ലിങ്കിൽ തന്നെ ഗ്രൂപ്പുകളിൽ തന്നെ ഷെയർ ചെയ്തിട്ടുമുണ്ട് ഇൻഷാല്ലാഹ്. അപ്പൊ അതുകൊണ്ട് ഇന്നലെ പലരും മെസ്സേജിൽ ആവശ്യപ്പെട്ടതുപോലെ അത് വീണ്ടും ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ആവശ്യമുള്ളവർ അത് ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത്. ഇന്നലെ ഇടിമിന്നലും ഒക്കെ ബാധിച്ചിട്ട് നമ്മുടെ ഈ ഫൈബർ നെറ്റ് സംവിധാനം തകരാറായി. തകരാറായെങ്കിലും നമ്മൾ ആഹ്ലാദവാന പറഞ്ഞപ്പോ ശരിയാവുകയും ചെയ്തു. ആ ഒരു മണിക്കൂർ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. എന്റെ മുമ്പും പ്രശ്നം ഉണ്ടായിരുന്നില്ല, ശേഷവും പ്രശ്നം ഉണ്ടായിട്ടു. മുമ്പുണ്ടായിട്ടുണ്ടാവും, മുമ്പ് നമുക്ക് അറിയില്ല. ഇപ്പൊ ഏതായാലും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇന്ന് പ്രശ്നങ്ങളൊന്നുമില്ല. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فَإِذَا سَأَلَكَ عِبَادِي عَنِّي قَرِيبٌ فَإِذَا سَأَلَكَ عِبَادِي عَنِّي فَإِنِّي قَرِيبٌ أُجِيبُ دَعْوَةَ الدَّاعِ إِذَا دَعَانِ فَلْيَسْتَجِيبُوا لِي وَلْيُؤْمِنُوا بِي لَعَلَّهُمْ يَرْشُدُونَ أُحِلَّ لَكُمْ لَيْلَةَ الصِّيَامِ الرَّفَثُ إِلَى نِسَائِكُمْ هن لباس لكم وأنتم لباس لهن علم الله أنكم كنتم تختانون أنفسكم فتاب عليكم وعفى عنكم فالآن باشروهن وابتغوا ما كتب الله لكم وَكُلُوا وَاشْرَبُوا حَتَّى يَتَبَيَّنَ لَكُمُ الْخَيْطُ الْأَبْيَضُ مِنَ الْخَيْطِ الْأَسْوَدِ مِنَ الْفَجْرِ ثُمَّ أَتِمُّوا الصِّيَامَ إِلَى اللَّيْلِ وَلَا تُبَاشِرُوهُنَّ وَأَنْتُمْ عَاكِفُونَ فِي الْمَسَاجِدِ تِلْكَ حُدُودُ اللَّهِ فَلَا تَقْرَبُوهَا كَذَلِكَ يُبَيِّنُ اللَّهُ آيَاتِهِ لِلنَّاسِ لَعَلَّهُمْ يَتَّقُونَ فَلَا تَأْكُلُوا أَمْوَالَكُمْ بَيْنَكُمْ بِالْبَاطِلِ وَتُدْلُوا بِهَا إِلَى الْحُكَّامِ لِتَأْكُلُوا فَرِيقًا مِنْ أَمْوَالِ النَّاسِ بِالْإِثْمِ وَأَنْتُمْ تَعْلَمُونَ. صدق الله. വൈദാ സഅലക്ക, താങ്കളോട് ചോദിച്ചാൽ. സഅല എന്ന് പറഞ്ഞാൽ ചോദിച്ചു എന്നാണല്ലോ. ഇബാദി, അബ്ദു അതിന്റെ ബഹുവചനമാണ്. ഇബാദ്, ഇബാദി എന്റെ അടിമകൾ. അന്നി, അൻ എന്ന് പറഞ്ഞാൽ സംബന്ധിച്ച്, അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബീ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയപ്പെടുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നൊക്കെ കാണലുണ്ടല്ലോ ഹദീസ്. അതുപോലെയാണ് അൻ, നീ എന്നെ സംബന്ധിച്ച്. ഫ, അപ്പോൾ ഇന്നി, നിശ്ചയം ഞാൻ. ഖരീബ്, അടുത്തവനാണ്. ഉജീബു, ഞാൻ ഉത്തരം ചെയ്യുന്നു. ഇജാബത്ത് ഉത്തരം, ഉജീബു, ഞാൻ ഉത്തരം ചെയ്യുന്നു. വിളി ദുആ വിളിയാണ്, പ്രാർത്ഥന എന്ന അർത്ഥത്തിൽ അള്ളാഹുവിനെ വിളിക്കലാകുമ്പോൾ അത് ഉപയോഗിക്കുന്നതാണ്. അദ്ദാഴി, വിളിക്കുന്നവന്റെ വിളി, ദഅവത്തു ദാഴി, വിളിക്കുന്നവന്റെ വിളിക്ക് ഞാൻ ഉത്തരം ചെയ്യുന്നു. ഇദാ ദആനി, ഇദാ ദആനി എന്നാണ് യഥാർത്ഥത്തിൽ എന്നെ വിളിച്ചാൽ. ദആനി എന്നതിന്റെ അവസാനം ഉള്ള ഒരു യാ ഉണ്ട്, അതവിടെ കളഞ്ഞു പോയതാണ്, അതിന്റെ അടയാളമാണ് ആ കസം. ഇദാ ദആനി, എന്നെ വിളിച്ചാൽ. ഫൽ യസ്തജീബൂലി, ഫ അപ്പോൾ, ഫൽ യസ്തജീബു, അവർ ഉത്തരം ചെയ്യട്ടെ. ലീ, എനിക്ക്. വൽ യുഅ്മിനു ബി, എന്നിൽ വിശ്വസിക്കുകയും ചെയ്യട്ടെ. ഫൽ യുഅ്മിനു ബി, ആമന, വിശ്വസിച്ചു, അറിയുന്ന വാക്കാണ്. ഫൽ യുഅ്മിനു, അവർ വിശ്വസിക്കട്ടെ. ലഅല്ലഹും യർഷുദൂൻ, ലഅല്ലഹും അവരായേക്കാം. യർഷുദൂൻ, റുഷ്ദ് എന്ന് പറഞ്ഞാൽ നേർമാർഗം. യർഷുദൂൻ, യഹ്തദൂൻ തന്നെ അർത്ഥം, നേർവഴിയിലാകുന്നവർ, അവർ നേർവഴിയിലായേക്കാം. നോമ്പിനെ സംബന്ധിച്ചാണ് പറഞ്ഞു വരുന്നത്. അതിന്റെ ഇടയിൽ അല്ലാഹു തആല ദുആഇനെ കുറിച്ച് പറയുകയാണ്. വൈദാ സാലക്ക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, എന്റെ അടിമകൾ എന്നെ കുറിച്ച് ചോദിച്ചാൽ പറഞ്ഞേക്കൂ എന്ന് അവിടെ അണ്ടർസ്റ്റുഡ് ആണ്. ഫഇന്നി ഖരീബ്, ഞാൻ അടുത്തു തന്നെ ഉണ്ട്. ഉജീബ് ദഅവത്ത ദാഇ ഇദാ ദഅനി, വിളിക്കുന്നവന്റെ വിളിക്ക് ഞാൻ ഉത്തരം നൽകുന്നു അവൻ എന്നെ വിളിച്ചാൽ. ഫൽ യസ്തജീബൂലി, അവർ, അതിനാൽ അവർ എനിക്ക് ഉത്തരം ചെയ്യട്ടെ. വൽ യുഅ്മിനു ബി, എന്നിൽ വിശ്വസിക്കുകയും ചെയ്യട്ടെ. ലഅല്ലഹും യർശുദൂൻ, എന്നാൽ അവർ സന്മാർഗത്തിൽ ആയേക്കും. നോമ്പിനെ സംബന്ധിച്ച് പറയുമ്പോൾ എന്തിനാണ് അള്ളാഹു പ്രാർത്ഥനയെ കുറിച്ച് പറയുന്നത്? ഈ ആയത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. രണ്ടാമത്തേത്, അത് ആദ്യം പറയാം. അല്ലാഹു പറയുകയാണ്, എന്റെ അടിമകൾ എന്നെ കുറിച്ച് ചോദിച്ചാൽ പറഞ്ഞേക്കൂ, ഞാൻ വളരെ അടുത്തുണ്ട് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബികൾ ചോദിച്ചിരുന്ന ഒരു ചോദ്യമാണ്, യാ റസൂലല്ലാ, പിന്നെ അനദ്ഉ റബ്ബന ഖരീബുൻ അം ബഈദുൻ യുനാദി, ഞങ്ങൾ റബ്ബിനെ അടുത്തുള്ളവനെ പോലെ വിളിക്കണോ, അതല്ല ദൂരെയുള്ളവനെ പോലെ. ദഅന്ന് പറഞ്ഞാല് അടുത്തുള്ളവനെ വിളിക്കുന്നതിനാണ് സാധാരണ ഉപയോഗിക്കുക, ആളുകൾ തമ്മിലാകുമ്പോൾ അങ്ങനെ വിളിക്കണോ. ഔ നുനാദി, അല്ലെങ്കിൽ ഞങ്ങൾ ദൂരെയുള്ളവനെ വിളിക്കുന്നത് പോലെ വിളിക്കണോ അള്ളാഹുവിനെ എന്ന് സഹാബികൾ പലരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുമായിരുന്നു. ആ ചോദ്യത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഉത്തരമാണ് ഈ ആയത്ത് എന്നാണ് ഖുർആൻ വ്യാഖ്യാതാക്കൾ സൂചിപ്പിക്കുന്നത്. അപ്പോ എന്റെ അടിമകൾ എന്നെ കുറിച്ച് ചോദിച്ചാൽ പറഞ്ഞേക്കൂ, ഞാൻ വളരെ അടുത്തുണ്ട്. പിന്നെ ഉജീബ് ദഅവത്തദ്ദാഇ ഇദാ ദഅനി, അടുത്തുള്ളവനെ വിളിക്കുന്നത് പോലെ അവർ എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യും എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാറുണ്ടായിരുന്നു, നിങ്ങളൊരാൾ ഒട്ടകപ്പുറത്ത് ഇരിക്കുമ്പോൾ ഒട്ടകത്തിന്റെ കഴുത്തിനേക്കാളും നിങ്ങൾക്ക് അടുത്ത് അള്ളാഹു ഉണ്ട് എന്ന് പറഞ്ഞാൽ, ഒട്ടകത്തിന്റെ കഴുത്തിന്മേൽ ഒരാൾ ഇരിക്കുന്നുണ്ടെങ്കിൽ അയാളോട് എങ്ങനെയാ സംസാരിക്കുക? അങ്ങനെ വർത്തമാനം പറഞ്ഞാൽ മതി അള്ളാഹുവിനോട്. പ്രാർത്ഥന അള്ളാഹുവിനോടുള്ള ഒരു സ്വകാര്യം പറച്ച് ബഹളം കൂട്ടേണ്ടതില്ല, പകരം അള്ളാഹു അടുത്തുണ്ട്, അടുത്തുള്ളവനോട് സംസാരിക്കുന്നത് പോലെ ഹൃദയം തുറന്ന് സംസാരിക്കുക, ഇതാണ് ദുആയിൽ ചെയ്യേണ്ടത്, അള്ളാഹുവിനെ വിളിക്കുമ്പോൾ ചെയ്യേണ്ടത് എന്നർത്ഥം. ഒരിക്കലും ഒരു കുന്നു കയറുമ്പോ ഉറക്കെ അള്ളാഹു അക്ബർ ചൊല്ലിക്കൊണ്ടിരുന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മെല്ലെ ചൊല്ലിയാ മതി, നിങ്ങളുടെ റബ്ബ് കേൾക്കണ അള്ളാഹു റബ്ബാണ്. അള്ളാഹ് കേൾക്കാൻ വേണ്ടിയിട്ട് ഒച്ച കൂട്ടേണ്ടതില്ല. പിന്നെ വേറെ ആരെങ്കിലും കേൾക്കാനൊക്കെ ഒച്ച കൂട്ടുന്നുണ്ട് അല്ലേ, നമ്മുടെ നാട്ടില് മൈക്ക് പള്ളിയിൽ നിന്ന് വിക്രുന്നുണ്ട്, മൈക്ക് വെച്ചിട്ട് ബഹളം കൂട്ടിയാലല്ലേ ആളുകൾക്ക് സമാധാനാകുള്ളൂ. പക്ഷേ അങ്ങനെയല്ല, ബഹളം കൂട്ടാതെ അള്ളാഹുവിനെ സ്മരിക്കാനാണല്ലോ. വേറെ സ്ഥലത്ത് വിക്രിനെ കുറിച്ച് വരുന്നുണ്ട്, അവിടുന്ന് നമുക്ക് ഇൻഷാ വിശദമായിട്ട് പറയാം. അതുകൊണ്ട് വിളിക്കുന്നവന്റെ വിളിക്ക് ഞാൻ ഉത്തരം ചെയ്യുന്നു, അവരെന്ത് ചെയ്യട്ടെ, ഫൽ യസ്തജീബൂലി, അവർ എനിക്ക് ഉത്തരം ചെയ്യട്ടെ. എന്താണ് അള്ളാഹുവിന് ഉത്തരം ചെയ്യുക എന്ന് പറഞ്ഞാൽ? ഇസ്തജാബ എന്ന് പറഞ്ഞാലും അജാബ എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥമാണ്, ഉത്തരം നൽകുക എന്നാണ്. അള്ളാഹുവിന് ഉത്തരം നൽകല് എങ്ങനെയാണെന്ന് അള്ളാഹു തന്നെ പഠിപ്പിച്ചിട്ടു. സത്യവിശ്വാസികളെ, അള്ളാഹ്ക്കും റസൂലിനും ഉത്തരം ചെയ്യൂ, അവർ ഇരുവരും നിങ്ങൾക്ക് ജീവൻ നൽകാൻ വേണ്ടി വിളിച്ചാൽ, നിങ്ങളെ ജീവിപ്പിക്കാൻ വിളിച്ചാൽ. അഥവാ സത്യവിശ്വാസികൾ ഇഹലോകത്തും പരലോകത്തും രക്ഷപ്പെടാനുള്ള വഴിക്കാണ് അള്ളാഹും റസൂലും വിളിക്കുന്നത്. നിങ്ങളുടെ വിളിയൊക്കെ അള്ളാഹു തആല കേൾക്കും, നിങ്ങൾ എന്റെ വിളി കേൾക്കണം എന്നാണ്. ഞാൻ പറയും പോലെ ചെയ്യണം, അതനുസരിച്ച് ജീവിക്കണം, അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിക്കണം, ആഹ്വാനങ്ങൾ അത് എന്നോടാണ് അള്ളാഹു പറയുന്നത്. പരിശുദ്ധ ഖുർആനിലെ കൽപ്പനകൾ അത് എന്നോടാണ് എന്ന് അംഗീകരിക്കണം, എന്നിട്ട് അത് പ്രാവർത്തികമാക്കണം. ഇതാണ് പറഞ്ഞത്. പിന്നെ വൽഉമിനൂബി, എന്നിൽ വിശ്വാസമർപ്പിക്കണം. വെറും വിശ്വസിക്കണം എന്നല്ല, അള്ളാഹു തആല നമ്മൾ ഒരാളെ വേറൊരാള് എങ്ങോട്ടോ വിളിക്കുകയാണ്, നട്ടപ്പാതിര ഇവിടെ വരണം എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്, അയാൾ പറഞ്ഞത് വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അയാൾ വിളിക്കുന്നുണ്ട്, ഞാനന്ന് ചെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകും. അയാൾ പറയണതിൽ നമുക്ക് അത്ര വിശ്വാസമല്ല, അയാൾ അങ്ങനെ വിശ്വസിക്കാൻ പറ്റിയ ആളല്ല, അയാൾ പല തരികിടെ ഒപ്പിക്കും എന്നാണ് നമ്മുടെ വിചാരമെങ്കിലും നമ്മൾ പറയും, എനിക്കിപ്പോ വരാൻ കഴിയില്ല, ഞാനിവിടെ കിടക്കുകയാണ്, ഉറങ്ങുകയാണ്, എനിക്ക് ഈ സമയത്ത് പറ്റില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇതിൽ ഏത് നിലപാടാണ് അള്ളാഹുവിനോട് നമ്മൾ സ്വീകരിക്കുക? അതിന്റെ അടിസ്ഥാനത്തിൽ ഇരിക്കും വിശ്വാസം. അള്ളാഹു ഇങ്ങനെയാണ് കൽപ്പിക്കുന്നത്, എന്നാൽ പിന്നെ അതാണ് നല്ലത്, അതാണ് എത്തിക്കുന്നത്, അതിനെ പ്രതിഫലം തരുന്ന അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, അത് കിട്ടും. ഇങ്ങനെ അള്ളാഹുവിനെ വിശ്വസിക്കാൻ കഴിയണം. അല്ലെങ്കിലോ, അങ്ങനെ വിശ്വാസം ഇല്ലെങ്കിൽ അള്ളാഹ് അങ്ങനെ പലതും പറയുന്നുണ്ട്, അതൊക്കെ ചെയ്തിട്ട് കാര്യമുണ്ടോന്ന് അറിഞ്ഞുകൂടാ എന്ന ഒരു തീർപ്പിലേക്കാണ് മനുഷ്യൻ്റെ. അതുകൊണ്ടാണ് സജീബൂലി വലിയുമിനൂബി ഒപ്പം പറഞ്ഞത്. അങ്ങനെ അള്ളാഹുവിന് വിശ്വാസമർപ്പിക്കുകയും അവന്റെ ആഹ്വാനങ്ങൾക്ക് ചെവി കൊടുക്കുകയും ചെയ്യുക, അവനെ പിന്നെ അവന്റെ കൽപ്പനകൾക്ക് ഉത്തരം ചെയ്യുക എന്ന നിലപാടുണ്ടെങ്കിൽ ലഅല്ലഹും യർശുദൂൻ, നിങ്ങൾ സന്മാർഗം പ്രാപിച്ചേക്കാം എന്നാണ്. സന്മാർഗം പ്രാപിക്കൽ ആരുടെ ആവശ്യമാണ്? നമ്മുടെ ആവശ്യമാണ്. നമ്മൾ സന്മാർഗം പ്രാപിച്ചില്ല എന്ന് കരുതി അള്ളാഹ്ക്ക് എന്താ? അപ്പൊ നമ്മളെ നമുക്ക് ഗുണകരമായ തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് നമ്മുടെ ആവശ്യമാണ്. ആ ആവശ്യത്തിനുള്ള ഒരു വഴി പറഞ്ഞു തരികയാണ് അള്ളാഹു തആല. നേരത്തെ ലഅല്ലക്കും തത്തഖു എന്ന് പറഞ്ഞു, മുത്തഖിയാകലും നമ്മുടെ ആവശ്യമാണ്. നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ മുത്തഖിയായേ പറ്റുകയുള്ളൂ. നമ്മൾ മുത്തഖിയായില്ല എന്ന് വിചാരിച്ച് അള്ളാഹ്ക്കൊന്നും സംഭവിക്കാനില്ല. അതുകൊണ്ട് നമ്മുടെ ആവശ്യമാണ് തഖ്‌വ, നമ്മുടെ ആവശ്യമാണ് റുഷ്ദ്. അതിനുള്ള വഴി അള്ളാഹു തആല പറഞ്ഞു തരികയാണ്, നിങ്ങൾ ഈ നിലപാടാണ് സ്വീകരിക്കുന്നത്, ഞാൻ എന്ത് പറഞ്ഞാലും ഞാൻ പറഞ്ഞത് വിശ്വാസത്തിലെടുക്കും. ഇതാണ് പറഞ്ഞത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമെന്ന് കരുതുന്നു. ഒരായത്ത് മനസ്സിലാകണമെങ്കിൽ ആ ആയത്തിനോട് മൂന്ന് ചോദ്യം ചോദിക്കണം. അതിലൊന്ന്, ആയത്തിൽ എന്താണ് പറയുന്നത്? രണ്ട്, ആയത്തിലൂടെ എന്താണ് പറയുന്നത്? മൂന്ന്, ആയത്ത് എന്തിനാണ് ഇവിടെ പറയുന്നത്? ആയത്തിൽ പറഞ്ഞ കാര്യം എത്രയേ ഉള്ളൂ, എല്ലായിടത്തും പറയാവുന്നതാണ്. അള്ളാഹു തആല അടുത്തന്നെയുണ്ട്, വിളിച്ചാൽ കേൾക്കും, വിളിച്ചാൽ കേൾക്കുന്നടുക്കുന്നുണ്ട്, വിളിപ്പാടല്ലേ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്, അതിനേക്കാളും അടുത്തതാണ് യഥാർത്ഥത്തിൽ. അതുകൊണ്ട് എന്ത് വേണം? ഞാൻ അങ്ങോട്ട് പറഞ്ഞത് നിങ്ങളും കേൾക്കണം, എന്നാൽ നിങ്ങൾ രക്ഷപ്പെടാൻ സാധിക്കുന്നത്. ഇത്രയാണ് ആയത്തിൽ പറയുന്നത്. ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് എല്ലായിടത്തും ഏത് ഏത് സന്ദർഭത്തിലും അള്ളാഹുവിന്റെ വിളിക്കുത്തരം ചെയ്ത് നോമ്പുകാരനെ പോലെ കഴിയാനാണ്. നോമ്പുകാരൻ എന്താ ചെയ്യുന്നത്? നോമ്പുകാരൻ ചെയ്യുന്നത് അള്ളാഹുവിന്റെ കൽപ്പന അക്ഷരം പ്രതി പാലിക്കലാണ്. രാവിലെ മുതൽ സുബൈ മുതൽ മഗരിബ് വരെ ഒന്നും തിന്നാൻ പാടില്ല എന്ന് അള്ളാഹ് പറഞ്ഞിരിക്കുന്നു. അതൊരു കൽപ്പനയാണ്. അതിന് ഉത്തരം ചെയ്തിട്ട് പട്ടിണി ഇരിക്കുകയാണ്. അതിന് പ്രതിഫലം കിട്ടുമെന്ന് അവൻ പറഞ്ഞിരിക്കുന്നു. അത് വിശ്വസിക്കുകയാണ്. അതിൽ അത് ചെയ്തില്ലെങ്കിൽ ശിക്ഷിക്കുമെന്ന് അവൻ താക്കീത് ചെയ്തിരിക്കുന്നു. അതിൽ വിശ്വാസം അർപ്പിച്ചിട്ട് പ്രതിഫലം കിട്ടാൻ വേണ്ടി പട്ടിണി ഇരിക്കുകയാണ്. ഇതുപോലെ ചെയ്യൂ എന്ന് പറയാനാണ് ഇത് ഇവിടെ. പിന്നെ ഇതാണ് ഇതിലെ യഥാർത്ഥത്തിലുള്ള ആഹ്വാനം. അതിലൂടെ ഏത് കാര്യത്തിനും അള്ളാഹു പറഞ്ഞത് അംഗീകരിക്കുക, അതിന്റെ അനന്തരഫലം എന്ത് എന്ന് അവൻ പറഞ്ഞു, അതിൽ വിശ്വാസമെടുക്കുക. ഈ നിലപാട് സ്വീകരിച്ചാൽ, അഥവാ നോമ്പുകാരൻ ജീവിതത്തിൽ നോമ്പിൽ സ്വീകരിക്കുന്ന നിലപാട് ജീവിതത്തിൽ സ്വീകരിച്ചാൽ എല്ലാവരും രക്ഷപ്പെടും എന്ന് പറയുകയാണ് ആയത്തിലൂടെ ചെയ്യുന്നത്. മൂന്നാമത്തത്, ഇതെന്തിനാണ് ഇവിടെ പറയുന്നത്? ഇത് ഇവിടെ പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ അടിമകളോട് പട്ടിണി കിടക്കാൻ പറഞ്ഞിരിക്കുന്നു. അല്ലാഹു പട്ടിണിയോട് ഭയങ്കര വിരോധമുള്ളവനാണ്. പൂച്ചയെ പട്ടിണി കിട്ടിട്ട് നരകത്ത് പോയ കഥ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. പരിശുദ്ധ ഖുർആനിലും പട്ടിണിയോട് ഭയങ്കര വിരോധം. മാ സലക്കക്കും ഫീ സഖർ, നരകത്തിൽ പോയവരോട് ചോദിക്കുകയാണ്, എന്താ നിങ്ങൾ ഇവിടെ എത്തിയത്? ആലു, അവര് പറയും, ലം നക്കു മിനൽ മുസല്ലീൻ വലം നക്കു നുത്ഇമുൽ മിസ്കീൻ, ഞങ്ങള് നിസ്കരിക്കലുണ്ടായിരുന്നില്ല, അഗതിക്ക് അന്നം കൊടുക്കലുണ്ടായിരുന്നില്ല. ഇങ്ങനെ ഒരുപാട് സ്ഥലത്ത് പരിശുദ്ധ ഖുർആൻ ഇത് പ്രയോഗിക്കുന്നു. അവസാനം റായിത്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം വലാ യഹുള്ളു അലാ തആമിൽ മിസ്കീൻ. നമുക്കറിയാവുന്നതാണ്, അഗതിക്ക് അന്നം നൽകാൻ പ്രേരിപ്പിക്കാത്തവൻ മതനിഷേധിയാണ്, അഥവാ അവർ പടച്ചോനപ്പണി ഉണ്ടായിരുന്നെങ്കിൽ അവനെ പണി ചെയ്യുകയില്ല. അള്ളാവില്ല എന്നൊക്കെ പറയുന്നു, നിസ്കരിക്കുന്ന ഒക്കെ ഉണ്ട്, അതൊക്കെ യുറാഉൻ, വെറും കാട്ടിക്കൂട്ടൽ. ഇങ്ങനെ പറയുന്നു. അപ്പൊ ഇങ്ങനെ പട്ടിണിക്കെതിരെ വർത്തനം പറയുന്ന അള്ളാഹു ആണോ? ഈ പന്നിയിറച്ചി നിരോധിച്ചിട്ട് അത് പിന്നെ അള്ളാഹ് പറയണത് ഫമലിത്തുറ വൈറ ഭാവിൻ വല ആദിൻ, പട്ടിണി കിടന്ന് മരിക്കുന്നുള്ള അവസ്ഥയിൽ എത്തിയ പന്നിയിറച്ചി കുറച്ച് തിന്നൊന്ന്, എന്തൊരു ഉദാരതയാണ്! അത്ര വിരോധമാണ് പട്ടിണി. എന്നാ അള്ളാഹു എന്തിനാണ് അവന്റെ അടിമകളോട് രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി ഇരിക്കാൻ പറഞ്ഞത്? അത് പട്ടിണി കിടന്നിട്ട് വയറ് നിറച്ചിരുന്ന് സുഭിക്ഷമായി ഉണ്ട് ിട്ട് നേടാൻ കഴിയുന്നതിനേക്കാളും ചില വലിയ നേട്ടങ്ങൾ എന്റെ അടിമക്ക് ഇതിലൂടെ നേടാനുണ്ട് നോമ്പിലൂടെ. അതിനാണ് അത് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഉണ്ടാകും. ഉമ്മ കുഞ്ഞുങ്ങളെ പട്ടിണിക്കിടൂല, അടിക്കുകയൊക്കെ ചെയ്യും ചിലപ്പോൾ. പക്ഷേ ഇപ്പോ അസുഖം മൂലം ഭക്ഷണം കൊടുക്കരുത്, ഗ്ലൂക്കോസ് കയറ്റിയാൽ മതി എന്ന് പറഞ്ഞാല് ഉമ്മക്കൊട്ടും തൃപ്തി ഉണ്ടാവില്ല. ഗ്ലൂക്കോസ് കയറ്റുന്നുണ്ട്, കുട്ടിക്ക് വിശക്കൊന്നുമില്ല, വേണ്ടതൊക്കെ അതിലൂടെ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടൊന്നും ഉമ്മക്ക് തൃപ്തിയാവൊന്നുമില്ല. പക്ഷെ എന്നാലും പറഞ്ഞത് പാലിച്ചല്ലേ പറ്റുള്ളൂ. കാരണം എന്താ? ഭക്ഷണം സുഭിക്ഷമായി കഴിച്ച് ഓടിച്ചാടി നടക്കുമ്പോ കിട്ടുന്നതിനേക്കാൾ ചില വലിയ ഗുണങ്ങൾ ഈ ബെഡിൽ കിടത്തി ഗ്ലൂക്കോസ് കയറ്റുന്നതിലൂടെ എന്റെ കുഞ്ഞിന് എന്റെ പൊന്നോമനയ്ക്ക് കിട്ടാനുണ്ട്. അതുകൊണ്ട് അത് കൊടുക്കാതിരുന്നേ പറ്റും, ക്ഷമിച്ചിരിക്കുകയാണ് ഉമ്മ. പക്ഷെ അപ്പം ഉമ്മ ഒരു കാര്യം കൂടി ചെയ്യും, അതെന്താ? അടുത്തുനിന്ന് മാറില്ല. ഏതായാലും ഇപ്പൊ എനിക്ക് കുട്ടിയെ തീറ്റി പോറ്റുന്ന പണിയൊന്നും ഇല്ലല്ലോ, ഞാൻ വേറെ വല്ല പണിക്ക് പോകട്ടെ എന്ന് പറയല്ല ചെയ്യാം. തൊട്ടടുത്തിരിക്കും, എന്ത് വേണമെങ്കിലും കൊടുക്കും, ചോദിച്ചതൊക്കെ കൊടുക്കും, വേറെ ഭക്ഷണം അല്ലാത്തതൊക്കെ കൊടുത്തോണ്ടിരിക്കും, ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കും, ഉമ്മ ഇവിടെ തന്നെ ഉണ്ടിട്ടോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അല്ലാഹു കാരുണ്യവാനായ അല്ലാഹു അവന്റെ അടിമകളോട് നോമ്പെടുക്കാൻ പറഞ്ഞിട്ട് പറയാണ്, ഞാനിവിടെ തന്നെ നിങ്ങൾ ചോദിക്കുന്നതൊക്കെ കാര്യോട്ടോ. ഓഫർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അല്ലാത്ത കാലത്ത് നിങ്ങൾ നമസ്കരിക്കുന്ന ഒരു ഫർളിന് 70 ഫർളിന്റെ കൂലി ഞാൻ തരുക. ഞാനിവിടെ അടുത്തുണ്ട്. സുന്നത്തിന് ഫർളിന്റെ കൂലി കൊടുക്കും, നോമ്പിന്റെ കൂലി അത് കണക്കാക്കണ്ട, ഞാനാണ് കൊടുക്കുക. ഇങ്ങനെ അള്ളാഹുവിന്റെ സാമീപ്യം നോമ്പുകാരനോട് ഇങ്ങോട്ട് അറിയിക്കാനാണ് ഈ ആയത്ത് ഇവിടെ പറഞ്ഞത്. അതാണ് മുന്നേ ആയത്തും അടുത്ത ആയത്തും ഇതിന്റെ ഇടയിൽ അതിന്റെ ഇടയിൽ ഇത് വിറ്റാക്കിയിരിക്കുന്നത്. അതിനെ എന്റെ പ്രിയപ്പെട്ടവൻ അവൻ എന്നെ വിചാരിച്ചിട്ട് അസൗമുലീവ് അന അജിസി ബിഹി, നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് പ്രതിഫലം കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് റസൂൽ എന്റെ പേരിലാണ് അവൻ വിശപ്പുണ്ടാകുവാൻ സഹിച്ചത്, അതുകൊണ്ട് അവനെ വിട്ട് ഞാൻ പോകണില്ല, അവന്റെ കൂടെ തന്നെ ഉണ്ട് എന്ന് ആശ്വസിപ്പിക്കുകയാണ്. അതിനാണ് ഈ ആയത്ത് ഇവിടെ പറയുന്നത്. എവിടെ പറഞ്ഞാലും ഇത് വസ്തു ബാക്കി കാര്യങ്ങൾ കിട്ടുന്നതാണ്, പക്ഷെ ഇവിടെ പറയുമ്പോഴാണ് നോമ്പുമായിട്ട് അള്ളാഹുവിന്റെ ഒരു വല്ലാത്ത ബന്ധം അതിനെ നമുക്ക് മനസ്സിലാക്കി തരും. നിങ്ങൾക്ക് ഹലാലാക്കപ്പെട്ടിരിക്കുന്നു, ഹലാലാക്കപ്പെട്ടു, അഹല്ല ഹലാലാക്കി, ലക്കും നിങ്ങൾക്ക് ലൈലത്ത സുയാമി നോമ്പുകളുടെ രാത്രിയിൽ അഥവാ നോമ്പിന്റെ രണ്ടാം മാസത്തിലെ രാത്രിയിൽ നിങ്ങളുടെ സ്ത്രീകളോടുള്ള ലൈംഗിക ബന്ധം. റഫത്ത് എന്ന് പറഞ്ഞാൽ ലൈംഗിക ബന്ധം എന്നർത്ഥമുണ്ടാവാത്ത വേറെയും അർത്ഥങ്ങളുണ്ട്. നിങ്ങളുടെ സ്ത്രീകളുണ്ട്, ഹുന്ന ലിബാസുല്ലക്കും അന്തും ലിബാസുല്ലഹുന്ന, ഹുന്ന അവർ ആ പെണ്ണുങ്ങൾ അല്ലേ, നമ്മൾ പഠിച്ചു നല്ലതാണ്. ഹുവ അവൻ, ഹുമ അവര് രണ്ടാവും, ഹും അവർ കുറെ പുരുഷന്മാർ, ഹിയ അവള്, ഹുമ അവര് രണ്ടാളും, ഹുന്ന കുറെ പെണ്ണുങ്ങള്, അവര് കുറെ പെണ്ണുങ്ങൾ, ഹുന്ന ആ സ്ത്രീകള് ലിബാസുല്ലക്കും നിങ്ങൾക്കുള്ള വസ്ത്രമാകുന്നു ലിബാസ്. അന്തും നിങ്ങളാവട്ടെ ലിബാസും ലിബാസുല്ലഹുന്ന അവർക്കുള്ള വസ്ത്രവും ആകുന്നു. അലിമല്ലാഹു, അള്ളാഹു അറിഞ്ഞിട്ടുണ്ട് കേട്ടോ, എന്ത് അന്നക്കും കൊന്തും തഹ്താൻ, അന്നക്കും നിശ്ചയം നിങ്ങള് കൊന്തും ആയിരുന്നു, തഹ്താനൂന ഹാന എന്നുണ്ടായ വാക്കാണ്, തഹ്താനൂന ഹാന യഹൂന വഞ്ചിക്കുക, തഹ്താനൂന അങ്ങോട്ടും ഇങ്ങോട്ടും വഞ്ചിക്കുന്നുണ്ട്, തഹ്താനൂന അംഫുസക്കും നിങ്ങൾ നിങ്ങളെ തന്നെ വഞ്ചിക്കുന്നുണ്ട് എന്നത് അള്ളാഹു അറിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഫതാബ അലൈക്കും, അവൻ നിങ്ങളോട് പൊറുത്തിരിക്കും, വഅഫാ അൻകും നിങ്ങളുടെ കാര്യത്തിൽ അവൻ വിട്ടുവീഴ്ചയും ചെയ്തിരിക്കും. അഫാ താബ പൊറുത്തു, അലൈക്കും നിങ്ങൾക്ക് മേൽ, വഅഫാ അഫാ എന്ന് പറഞ്ഞാൽ വിട്ടുവീഴ്ച ചെയ്തു, അൻകും നിങ്ങളോട്. ഫ എന്നിട്ട് അൽ ആന ഇപ്പോൾ, ഫൽ ആന ബാശിറൂഹുന്ന നിങ്ങൾ അവരുമായി സമ്പർക്കം പുലർത്തിക്കൊള്ളുക, ബാഷിറൂഹുന്ന നിങ്ങൾ അവരുമായി സമ്പർക്കം പുലർത്തിക്കൊള്ളുക, വബ്തഗു നിങ്ങൾ തേടിക്കൊള്ളുക, മാ കതബല്ലാഹു ലക്കും അല്ലാഹു നിങ്ങൾക്ക് വിധിച്ചിട്ടുള്ളത്, മാ കത്തബല്ലാഹു കത്തബ എഴുതി എന്നാണ് വാക്കിന്റെ അർത്ഥം, രേഖപ്പെടുത്തി, വിധിച്ചു, നിയമം പ്രസ്താവിച്ചു, ഇതിനൊക്കെ വാക്ക് ഉപയോഗിക്കും. കിതാബുല്ലാഹി എന്ന് പറഞ്ഞാൽ അള്ളാന്റെ നിയമം എന്നാണ്. വകുലു നിങ്ങൾ തിന്നുകയും ചെയ്തു കൊള്ളുക, വശ്രബു കുടിക്കുകയും ചെയ്തു കൊള്ളുക, ഹത്തായത്തബയ്യന ലക്കും നിങ്ങൾക്ക് വേർതിരിച്ചറിയുന്നത് വരെ, വ്യക്തമാകുന്നത് വരെ, അൽ ഹൈത്തുൽ അബിയദു, ഹൈത്ത് എന്ന് പറഞ്ഞാൽ ഹയ്യാത്ത് ടൈലറാണ്, ഹൈത്ത് നൂല്, നൂലുകൊണ്ട് പണിയെടുക്കുന്നയാൾ, അൽ അബിയദു വെളുത്ത നൂല്, അൽ ഹൈത്തുൽ അബിയദു വെളുത്ത നൂല്, മിനൽ ഹൈത്തുൽ അസ്വദി കറുത്ത നൂലിൽ നിന്ന്, മിനൽ ഹൈത്തി നൂലിൽ നിന്ന്, അൽ അസ്വദി കറുത്ത, മിനൽ ഫജിരി ഫജിറിൽ നിന്നുള്ള പ്രഭാതത്തിൽ നിന്നുള്ള കറുത്ത നൂലിൽ നിന്ന് വെളുത്ത നൂല് വ്യക്തമാകുന്നത് വരെ തിന്നുകയും കുടിക്കുകയും ചെയ്തു കൊണ്ടു. തുമ്മ അത്തിമുസ്യാമ, പിന്നെ നോമ്പ് പൂർത്തിയാക്കൂ, ഇലല്ലയിലി, രാത്രി വരെ. വലാ തുബാശിറൂഹുന്ന, നിങ്ങൾ അവരുമായി സമ്പർക്കം പുലർത്തരുത്. വാന്തും നിങ്ങളായിരിക്കെ ആക്കിഫൂന ഫിൽ മസാജിദ്, ആക്കിഫൂന എഴുത്തിക്കാഫ് ഇരിക്കുന്നവർ, ഭജന ഇരിക്കുന്നവർ എന്നാണ് വാക്കിന്റെ എഴുത്തിക്കാഫ്. നമുക്കറിയുന്നതാണ് ആക്കിഫൂന, അങ്ങനെ എഴുത്തിക്കാഫ് ഇരിക്കുന്നവർ ആയിരിക്കെ എവിടെ? ഫിൽ മസാജിദ്, പള്ളികളിൽ. തിൽക ഹുദൂദുല്ലാഹ്, ഇത് അല്ലാഹുവിന്റെ പരിധികൾ അല്ലെങ്കിൽ അതിരുകൾ ആകുന്നു. ഫലാ തഖ്റബൂഹ, അതിനോട് അടുക്കരുത്. കദാലിക്ക, അപ്രകാരം. യുബയ്യിനുല്ലാഹു, അല്ലാഹു വിവരിച്ചു തരുന്നു. ആയാത്തിഹി, അവന്റെ ആയത്തുകൾ. ലിന്നാസി, ജനങ്ങൾക്ക്. ലഅല്ലഹും യത്തഖൂൻ, അവർ മുത്തഖികൾ ആയേക്കാം അഥവാ ആയേക്കാം എന്ന പ്രതീക്ഷയിൽ. ഒന്നുകൂടി പറയുന്നതാണ് നല്ലത്. ഉഹില്ല ലക്കും ലൈലത്തു സിയാമി റഫസു ഇലാ നിസാഇക്കും, നോമ്പിന്റെ രാത്രിയിൽ നിങ്ങളുടെ സ്ത്രീകളുമായി ലൈംഗികത, നിങ്ങൾ ലൈംഗിക ബന്ധം നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. ഹുന്ന ലിബാസുല്ലക്കും വാന്തും ലിബാസുല്ലഹുന്ന, അവർ നിങ്ങളുടെയും നിങ്ങൾ അവരുടെയും വസ്ത്രമാണല്ലോ. അലിമല്ലാഹു അന്നക്കും കുന്തും തഖ്താനൂന അംഫുസക്കും, നിങ്ങൾ നിങ്ങളെ തന്നെ വഞ്ചിക്കുന്നുണ്ട് എന്ന് അല്ലാഹു തആല അറിഞ്ഞിരിക്കുന്നു. ഫതാബ അലൈക്കും, എന്നിട്ട് അവൻ നിങ്ങളോട് പൊറുത്തിരിക്കുന്നു. വഅഫാ അൻകും, നിങ്ങളോട് വിട്ടുവീഴ്ചയും ചെയ്തിരിക്കുന്നു. ഫൽ ആന ബാഷിറൂഹുന്ന, ഇപ്പോൾ നിങ്ങൾ അവരോട് സമ്പർക്കം പുലർത്തിക്കൊള്ളുക. വബ്തഗു മാ കതബല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് വിധിച്ചത് തേടുകയും ചെയ്തു കൊള്ളുക. വകുലു വശ്റബു, തിന്നുകയും കുടിക്കുകയും ചെയ്തു കൊള്ളുക. ഹത്താ യതബയ്യന ലക്കുമുൽ ഖൈത്തുൽ അബിയദു മിനൽ ഖൈത്തുൽ അസ്വദി മിനൽ ഫജ്ർ, ഫജ്റിന്റെ കറുത്ത നൂല് വെളുത്ത നൂലിൽ, ഫജ്റിന്റെ കറുത്ത നൂലിൽ നിന്ന് വെളുത്ത നൂല് നിങ്ങൾക്ക് വ്യക്തമാകുന്നത് വരെ. ഹത്താ യതബയ്യന ലക്കും, നിങ്ങൾക്ക് വ്യക്തമാകുന്നത് വരെ. അൽ ഖൈത്തുൽ അബിയദു മിനൽ, വെളുത്ത നൂല് മിനൽ ഖൈത്തുൽ അസ്വദി, കറുത്ത നൂലിൽ നിന്ന്. മിനൽ ഫജ്രി, ഫജ്റിന്റെ അല്ലെങ്കിൽ ഫജ്റിൽ നിന്നുള്ള, പ്രഭാതത്തിൽ നിന്നുള്ള. സുമ്മ അത്തിമു സിയാമ ഇലല്ലൈലി, പിന്നെ രാത്രി വരെ നോമ്പ് പൂർത്തിയാക്കണം. വലാ തുബാശിറൂഹുന്ന വാന്തും ആക്കിഫൂന ഫിൽ മസാജിദ്, പള്ളിയിൽ എഴുത്തിക്കാക്കിയിരിക്കുമ്പോൾ നിങ്ങൾ സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടരുത്. തിൽക്ക ഹുദൂദുല്ലാഹ്, അത് അല്ലാഹുവിന്റെ അതിരുകളാണ്. ഫലാ തഖ്റബൂഹ, അതിലേക്ക് അടുക്കരുത്. കദാലിക്ക യുബയ്യിനുല്ലാഹു ആയാത്തിഹി, അപ്രകാരം അല്ലാഹു അവന്റെ ആയത്തുകൾ വിവരിച്ചു തരുന്നു. ലിന്നാസി, ജനങ്ങൾക്ക് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി. ലഅല്ലഹും യത്തഖൂൻ, അത് മുഖേന അവർ സന്മാർഗത്തിൽ തഖ്വയുള്ളവർ ആയേക്കാം. ഈ ആയത്ത് നോമ്പിന്റെ ഫിഖ് മസല ഒന്നുകൂടി പറഞ്ഞിരിക്കാണ്. അതിലെ ഇതുവരെ പറയാത്ത ചില കാര്യങ്ങൾ കൂടി അതിന്റെ ഒരു പശ്ചാത്തലം പറയപ്പെടുന്നുണ്ട്. അതെന്താന്ന് വെച്ചാല് സഹാബികള് എല്ലാവരും, സഹാബികൾ പലരും മനസ്സിലാക്കിയിരുന്നത് ഈ റമദാൻ മാസത്തില് ലൈംഗിക ബന്ധം തീരെ പാടില്ല എന്നാണ്. നോമ്പിന്റെ പകലിൽ പാടില്ല എന്നല്ല, രാത്രി പാടില്ല എന്നുമാണ്. പക്ഷെ അങ്ങനെ ഒരു നിരോധനമൊന്നും എവിടെ അവർ കണ്ടിട്ടില്ല. രാത്രി ഒന്നിച്ച് ഭാര്യ ഭർത്താക്കന്മാർ ഒന്നിച്ച് ശയിക്കുകയാണല്ലോ ചെയ്യുക, അപ്പോഴൊക്കെ അകന്നു കഴിയും. അകന്നു കഴിഞ്ഞിട്ട് ചിലപ്പോ മനുഷ്യന്മാരുടെ പ്ലാൻ മാറും. അപ്പൊ ആലോചിക്കും, അല്ല അങ്ങനെ നിരോധിച്ചിട്ടൊന്നും ഇല്ലല്ലോ, ചെയ്യരുത് എന്നല്ല പറഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ എന്നൊക്കെ അല്ലാഹു തആല അല്ല ആളുകൾ വിചാരിക്കും.
എന്നിട്ട് വേണ്ടത് താല്പര്യമുള്ളതൊക്കെ ചെയ്ത് കളയും ചെയ്യും. പിന്നെയും വിചാരിക്കുക, അല്ല അത് നോമ്പുകാരാണ് പാടില്ലാത്തതാണ് എന്ന് വീണ്ടും വിചാരിക്കുക. ഇങ്ങനെ ഒരു വ്യക്തത ഇല്ലാത്ത ഹറാമാണെന്ന് ചിലപ്പോൾ ചിന്തിക്കുകയും ചിലപ്പോൾ അങ്ങനെയൊന്നും അല്ല എന്ന് അവർ തന്നെ വിചാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നത്ര. ആ സന്ദർഭത്തിലാണ് അല്ലെങ്കിൽ അതേപറ്റി ക്ലിയർ ചെയ്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ കാര്യം പറയുന്നത്. ഉഹില്ല ലക്കും ലൈലത്തു സ്വയാമി റഫസു ഇലാ നിസാഇക്കും. നോമ്പിന്റെ രാത്രികളിൽ നിങ്ങൾക്ക് ലൈംഗിക ബന്ധം അനുവദിക്കപ്പെട്ടിരിക്കുന്നു. കുത്തിബ അലൈക്കും എന്ന് പറഞ്ഞ പോലെ ഉഹില്ല ലക്കും, നിങ്ങൾക്ക് ഹലാലാക്കി തന്നിരിക്കുന്നു. എന്താ കാരണം? അല്ലാഹു തആല മനുഷ്യനെ ഇടങ്ങാറാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. നേരത്തെ പറഞ്ഞല്ലോ, യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര വലാ യുരീദു ബിക്കുമുൽ ഉസ്ര എന്നതുപോലെ ഇവിടെ രണ്ടാള് ഒന്നിച്ചു കഴിയാണ്. പുന്ന ലിബാസുല്ലക്കും ആന്തും ലിബാസുല്ലഹുന്ന, നമ്മൾ കുടുംബജീവിതത്തെ സംബന്ധിച്ചൊക്കെ ഉള്ള ക്ലാസ്സിൽ ധാരാളം കേൾക്കാറുള്ള ആയിട്ടാണ്. അത് നോമ്പിന്റെ കാര്യത്തിലാണ് അന്ന് പറഞ്ഞത്. നോമ്പിൽ അങ്ങനെ ഒരു വ്യവസ്ഥ അല്ല വെക്കാത്തത് എന്തുകൊണ്ടാണ്? ഒരു ബെഡിൽ കിടക്കുന്ന ആളുകൾ അവർക്ക് ഒരു പരിധിയിലപ്പുറം അകന്ന് കഴിയുക എന്നുള്ളത് നടക്കൂല. പ്രത്യേകിച്ച് ഒരു മാസമൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് മനുഷ്യനോട് ഒരു നിലക്കും നടക്കാത്ത കാര്യമൊന്നും അല്ലാഹു തആല കൽപ്പിക്കില്ല. ഇതിൽ തന്നെ വരുന്നുണ്ട്, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ. മനുഷ്യന് കഴിയാത്ത കാര്യം അല്ല കൽപ്പിക്കില്ല, കഴിയുന്നതേ കൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒട്ടിച്ചേർന്ന് ഒരു വീട്ടിൽ ഒന്നായിട്ട് ഒരു ശരീരമായി പിന്നെ ജീവിക്കുന്ന ആളുകൾ, അവര് പിന്നെ ഒരു വല്ലാത്ത അതിരി ഒരുപാട് പാലിക്കണം അങ്ങനെയൊന്നും അല്ല പറയുക. അങ്ങനെ നിങ്ങൾ ചേർന്ന് കഴിയുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു നിയമം, ഇങ്ങനെ ഒരു അനുവാദം തന്നിരിക്കുന്നത് എന്നാണ് പറഞ്ഞതിന്റെ. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യമാണ്, ഭാര്യ ഭർത്താക്കന്മാർ അങ്ങനെയാണ് വേണ്ടത്, പരസ്പരം വസ്ത്രങ്ങളായിട്ടാണ്. വസ്ത്രത്തിന് ഉദാഹരണം പറയാൻ ഒരു കാരണമുണ്ട്, അതെന്താ? വസ്ത്രത്തിന്റെയും ശരീരത്തിന്റെയും ഇടയിൽ പിന്നെ മറ്റൊന്നില്ലല്ലോ. വസ്ത്രത്തിന്റെയും വസ്ത്രം ചെയ്യുന്നത് ശരീരത്തിന്റെ മറക്കേണ്ട ഭാഗങ്ങളൊക്കെ ആളുകളിൽ നിന്ന് മറച്ചു വെക്കുകയാണ്, അഥവാ രഹസ്യം സൂക്ഷിക്കുകയാണ്. എന്നതുപോലെ ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും ഒക്കെ പിന്നെ സൂക്ഷിക്കണം. മറ്റ് ഇടയിലൊരാളില്ലാത്ത, ഇടയിൽ ഒരു ഒരു അകലമില്ലാത്ത വിധമുള്ള അടുപ്പം വേണം. രഹസ്യങ്ങളൊക്കെ സൂക്ഷിക്കണം. പിന്നെ ചേർച്ച വസ്ത്രത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഒരു പെട്ടിയിൽ നമ്മളെ പൊതിഞ്ഞ പോലെയല്ല, ശരീരം എങ്ങനെയാണോ അങ്ങനെയാണ് വസ്ത്രം ഉണ്ടാവുക. ഭർത്താവ് എങ്ങനെയാണോ അങ്ങനെയാണ് ഭാര്യ ഉണ്ടാവുക, ഭാര്യ എങ്ങനെയാണോ അങ്ങനെയാണ് ഭർത്താവ് ഉണ്ടാവുക എന്ന് പറയുന്നത്. ശരീരത്തിന്റെ ആകൃതിക്കും വലിപ്പത്തിനും അനുസരിച്ച് ചേർന്ന് നിൽക്കുകയാണ് വസ്ത്രം ചെയ്യുക. എന്നതുപോലെ ഭർത്താവിന്റെ കഴിവുകള്, അദ്ദേഹത്തിന്റെ സ്വഭാവ രീതികള്, പ്രകൃതം, പിന്നെ ഇഷ്ടാനിഷ്ടങ്ങൾ അതിനോട് ചേർന്ന് നിൽക്കണം. ഭാര്യ, ഭാര്യയുടെ മാനസിക പ്രകൃതം, ഇഷ്ടാനിഷ്ടങ്ങള് ഇതിനോടൊക്കെ ചേർന്ന് നിൽക്കണം ഭർത്താവ് എന്നത് കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അത് ഇവിടെ ഒരു ഉദാഹരണമായിട്ട് അല്ല പറഞ്ഞിരിക്കുകയാണ്, വസ്ത്രത്തെ പോലെയാണല്ലോ എന്ന്. അത് പറഞ്ഞത് പിന്നെ നോമ്പില് പാലിക്കാൻ കഴിയാത്ത നിയന്ത്രണങ്ങൾ അല്ലാഹു തആല നിങ്ങൾക്ക് ചുമത്തുകയില്ല എന്ന് പറയാനാണ്. അതെന്തിനാണ് ഇവിടെ പറയണത്? അതും നമ്മൾ മനസ്സിലാക്കാം. അള്ളാഹുവിന്റെ ദീനില് നിങ്ങൾക്ക് പാലിക്കാൻ കഴിയാത്ത ഒന്നും ഇല്ല. മനുഷ്യന് നടക്കാത്ത കാര്യങ്ങളൊന്നും അല്ലാ കൽപ്പിച്ചിട്ടില്ല. അള്ളാഹുവിനെ അക്ഷരം പ്രതി അനുസരിക്കാൻ തീരുമാനിച്ചാലും മനുഷ്യന് നടക്കാൻ പ്രാവർത്തികമാക്കാൻ കഴിയാത്തത് കൽപ്പിച്ചിട്ടില്ല എന്ന് പറയാനാണ് അത് പറയുന്നത്. എന്നിട്ട് പിന്നെ നമ്മൾ ആമുഖത്തിൽ സൂചിപ്പിച്ച വിഷയം എടുക്കുകയാണ്. അലിമല്ലാഹു അന്നക്കും കുന്തും തഖ്താനൂന അൻഫുസക്കും ഫതാബ അലൈക്കും വഫാ. അല്ലാ അറിഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ വഞ്ചിക്കുന്നുണ്ട് എന്ന്, അഥവാ ഇത് ഹറാമാണെന്ന് വിചാരിക്കുകയും ചിലപ്പോഴൊക്കെ എന്നിട്ട് ഹറാമാണെന്ന് കരുതുന്ന കാര്യം അതിൽ നിങ്ങൾ വീഴ്ച സ്വയം വീഴ്ച വരുത്തുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് പൊറത്തിരിക്കുന്നുണ്ട്. അഥവാ നിങ്ങൾ ഹറാമാണെന്ന് വിചാരിച്ചിരുന്നെങ്കിൽ പിന്നെ നിങ്ങൾ വേണ്ടിയിരുന്നത് അത് പാലിക്കുകയും പിന്നെ സ്വകാര്യത്തിൽ അത് ലംഘിക്കാൻ പോകരുത്, സാരമില്ല. അല്ലാഹു തആല പൊറത്തിരിക്കുന്നു, അവൻ വിട്ടുവീഴ്ച കാണിക്കും, അല്ലാതെ അതിന്റെ പേരിൽ ശിക്ഷിക്കുന്നില്ല, മാപ്പാക്കിയിരിക്കുന്നു എന്ന് പറയുകയാണ്. കാരണം എന്താ? അതവർക്ക് സാധിക്കാത്ത കാര്യമാണ് എന്നതുകൊണ്ട് മാപ്പാക്കിയിരിക്കുന്നു. ഫലാന ബാഷിറുഹുന്ന വബ്തഗൂ മാ കതബല്ലാഹു ലക്കും. ഇപ്പോൾ നിങ്ങൾ, അഥവാ ഈ ആയത്തോടുകൂടി അത് അനുവദിക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ നോമ്പിന്റെ രാത്രികളിൽ ശാരീരിക ബന്ധം പുലർത്തിക്കൊള്ളുക, എന്നിട്ട് അല്ലാ നിങ്ങൾക്ക്, അഥവാ അന്ന് റംളാൻ മാസത്തിലെ രാത്രിയിൽ ഒരു കുഞ്ഞുണ്ടാകുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടായിക്കൊള്ളട്ടെ. അതാണ് വബ്തഗൂമാ കതബല്ലാഹു ലക്കും എന്ന് പറഞ്ഞത്. അല്ലാഹു തആല വിധിച്ചത് നിങ്ങൾ തേടിക്കൊള്ളുക, അഥവാ സന്താനോത്പാദനത്തിനൊക്കെ താല്പര്യം എടുത്തുകൊള്ളുക. അങ്ങനെ റമദാനിൽ പിന്നെ ഒരു ഗർഭധാരണ നടക്കുകയാണെങ്കിൽ അത് നടന്നുകൊള്ളട്ടെ, അതിനൊന്നും അല്ലാഹുക്ക് പ്രശ്നമില്ല എന്നർത്ഥം. പിന്നെ നോമ്പിന്റെ കർമ്മശാസ്ത്രമാണ് ഈ പറഞ്ഞത്. നോമ്പില് നിർബന്ധമായും ഒഴിവാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് ലൈംഗികത നോമ്പിന്റെ പകലിൽ. പക്ഷേ രാത്രി അത് അനുവദിക്കപ്പെട്ടു. അതുപോലെ തന്നെ നോമ്പിന്റെ രാത്രികളിൽ എന്തുകൂടി അനുവദിച്ചിരിക്കുന്നു? ഇപ്പൊ കുലു വശ്രബു, തിന്നുകയും കുടിക്കുകയും ചെയ്യാം നോമ്പിന്റെ രാത്രി. വിസാല് എന്ന് പറയും. വിസാൽ എന്ന് പറഞ്ഞാൽ രണ്ട് ദിവസം നോമ്പ് മുറിക്കാതെ തുടർച്ചയായി നോമ്പ് നോൽക്കുക. അപ്പോ സുബൈ മുതൽ അടുത്ത ദിവസത്തെ മഗ്രിബ് വരെ രണ്ട് ദിവസം തുടർച്ചയായി നോമ്പ് മുറിക്കാതെ നോൽക്കുക. അത് ഹറാമാക്കിയതാണ്, നിരോധിക്കപ്പെട്ടതാണ്. അങ്ങനെ നോമ്പെടുക്കാൻ പാടില്ല. നോമ്പിന്റെ സമയമാകുമ്പോൾ നോമ്പ് പിരിച്ചുകൊള്ളണം, പിന്നെ തുറന്നുകൊള്ളണം, മുറിച്ചുകൊള്ളണം. വകുലു വശ്റബു, നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തു കൊള്ളുക. ഹത്താ യതബയ്യന ലക്കുമുൽ ഖൈത്തുൽ അബ്യദു മിനൽ ഖൈത്തുൽ അസ്വദി മിനൽ ഫജ്ർ, ഫജ്റിന്റെ കറുത്ത നൂലി വെളുത്ത നൂലി. ഒരു സഹാബി ഈ ആയത്ത് കേട്ടിട്ട് രണ്ട് നൂലെടുത്തു, ഒരു കറുത്ത നൂലും ഒരു വെളുത്ത നൂലും, എന്നിട്ട് കാലിമ കെട്ടിയിട്ടു, എന്നിട്ട് മൂപ്പർ ഇങ്ങനെ നോക്കാൻ തുടങ്ങി, ഇത് രണ്ടും വേർതിരിഞ്ഞ് കാണുന്നുണ്ടോ? എന്തിനാ? നോമ്പിന്റെ സമയം തീരുമാനിക്കാൻ. അത് വ്യക്തമായൊന്നുമില്ല, കാരണം അകത്താണ് ഈ കിടക്കുന്നത്. അല്ലാഹു തആല പറഞ്ഞത് ചക്രവാളത്തിൽ ഫജ്റിന്റെ കറുത്ത നൂലും വെളുത്ത നൂലും. അത് നമ്മളിവിടെ കാണൽ കുറവാണ്, കാരണം നമുക്ക് ഈ കുണ്ടും കുഴിയും ഒക്കെ ഉള്ള നിരപ്പല്ലാത്ത ഭൂമി, നിരപ്പായ ഭൂമിയിൽ കാണും. ഫ്ലൈറ്റിൽ ആ സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാകാൻ കഴിഞ്ഞാൽ കിഴക്കോട്ട് നോക്കിയാൽ കാണാൻ കഴിയുന്ന മനോഹരമായൊരു കാഴ്ചയാണ്. രാവിലിന്റെയും പകലിന്റെയും കൂടി ഒരു അതിര് വെളുത്ത നൂലായിട്ട് കാണാൻ കഴിയും, അതിന്റെ മുമ്പ് അത് കറുത്ത നൂലായിരിക്കും. ഇങ്ങനെ ആ ആലങ്കാരിക പ്രയോഗമാണ് വെളുത്ത നൂല് കറുത്ത നൂല് എന്ന് പറയുന്നത്. ചക്രവാളത്തിൽ കാണുന്ന ഒരു അതിരാണ്, രാവും പകലും കൂടി ഇങ്ങോട്ട്, അപ്പുറത്ത് സൂര്യൻ വന്നിട്ടുണ്ട്, അതിന്റെ ഒരു റിഫ്ലക്ഷൻ ഇങ്ങോട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതിങ്ങനെ ഒരു വരപോലെ കാണും. വിമാനത്തിൽ നിന്ന് ഞാനത് കണ്ടിട്ടുള്ളൂ. ഇങ്ങനെ പിന്നെ ഉള്ള നൂലിനെയാണ് അത് ഒഴിഞ്ഞ മരുഭൂമിയിൽ അല്ലാത്ത സമയത്തും കാണും, പിന്നെ നിരപ്പായ സ്ഥലങ്ങളിൽ. അതാണ് ഫജ്റു സാദി സുബഹിയുടെ സമയത്തിന്റെ അടയാളവും. അഥവാ സൂര്യൻ അപ്പുറത്ത് വന്നിട്ടുണ്ട്, സൂര്യനെ കാണൂല, സൂര്യരശ്മിയുടെ സൂര്യപ്രകാശത്തിന്റെ അടയാളങ്ങൾ കാണും, ആ സമയമാണ് ഈ പറയുന്നത്. അതുവരെ, അഥവാ സുബഹി വരെ, തിന്നുകയും കുടിക്കുകയും ചെയ്തു കൊള്ളുക. അതുപോലെ ലൈംഗിക ബന്ധവും ഹലാലായ സമയമാണ് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. സുമ്മ അതിമ്മു സിയാമ ഇലല്ലൈലി, ആ സുമ്മ നമ്മളൊന്ന് ശ്രദ്ധിച്ച് പഠിക്കണം, പിന്നെ എന്നുള്ള വാക്കിന്റെ അർത്ഥം. പക്ഷെ ആ സുമ്മയിലൂടെയാണ് നോമ്പിന്റെ പകലിൽ ഇത് പാടില്ല എന്ന് വ്യക്തമാകുന്നത്. അഥവാ പിന്നെ വെളുത്ത നൂല്, പ്രഭാതത്തിന്റെ വെളുത്ത നൂല് വ്യക്തമായാൽ സുമ്മ അതിമ്മു സിയാമ ഇലല്ലൈലി, പിന്നീട് രാത്രി വരെ നോമ്പ് പൂർത്തിയാക്കുക. രാത്രി വരെ എന്ന് പറഞ്ഞാൽ രാത്രി തുടങ്ങുന്നത് സൂര്യാസ്തമയത്തോടെയാണ്. സൂര്യാസ്തമയം വരെ ഭക്ഷണപാനീയങ്ങളോ ലൈംഗിക ബന്ധങ്ങളോ പാടില്ലാതെ നോമ്പ് പൂർത്തിയാക്കുക. അതാണ് സുമ്മാ അത്തിമു സിയാമ ഇലല്ലൈലി. ഇനി ലൈംഗിക ബന്ധം പാടില്ലാത്ത വേറൊരു സ്ഥലം കൂടിയുണ്ട്, അതെവിടെ? വലാ തുബാഷിറൂഹുന്ന വാന്തു മാക്കിഫുന ഫിൽ മസാജിദ്, നിങ്ങൾ പള്ളിയിൽ എത്തിക്കാതിരിക്കുമ്പോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. അതെന്തിനാ പറഞ്ഞത്? ഒന്ന്, പള്ളിയിൽ അത് പാടില്ല. ആ വിഷയം, ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ കുറെ അഭിപ്രായങ്ങളുണ്ട്. ഒന്ന്, റമദാനിൽ മാത്രമേ, അല്ലെങ്കിൽ പിന്നെ പള്ളിയിൽ മാത്രമേ ഇഹ്തിക്കാഫ് നടക്കുള്ളൂ, നോമ്പുകാരന് മാത്രമേ ഇഹ്തിക്കാഫ് നടക്കുള്ളൂ, ഇങ്ങനെയൊക്കെ ഒരുപാട് ചർച്ചകളുണ്ട്. നമ്മളിപ്പോ അതിലേക്ക് പോകുന്നു. എന്തായാലും ഒരു കാര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല, പള്ളിയിൽ വെച്ച് ലൈംഗിക ബന്ധം പാടില്ല എന്നതിന്റെ തെളിവാണ്. ഇഹ്തിക്കാഫ് പള്ളിയിലാണ് നടക്കുക. സഹാബി വനിതകൾ വരെ പള്ളിയിൽ ഇഹ്തിക്കാഫ് ഇരുന്നിരുന്നു എന്ന് സഹിയായ ഹദീസുകളിൽ കാണാൻ കഴിയും. റംദാൻ മാസത്തിന്റെ അവസാനത്തെ ചില പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നത് ഇഹ്തിക്കാഫ് പള്ളിയിൽ ഇരിക്കുന്ന സമയത്ത് വീട്ടിൽ പോയിട്ടും ലൈംഗിക ബന്ധം പാടില്ല എന്നാണ് ഇതിന്റെ അർത്ഥം എന്നാണ്. അങ്ങനെ പല അഭിപ്രായങ്ങളും അതിലുണ്ട്. എന്തായാലും പള്ളിയിൽ വെച്ച് പാടില്ല എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് രാത്രിയാണെങ്കിലും പാടില്ല എന്നാണ്, പകലത്ത് നോമ്പാണല്ലോ അത് പറയേണ്ടതില്ല. പകലിൽ പാടില്ല എന്നതുപോലെ രാത്രിയിലും പാടില്ല. തിൽക്ക ഹുദൂദുള്ള, അവക്ക് അള്ളാന്റെ അതിരുകളാണ്. എന്തിനാണ് ഈ അതിര്? ജീവിതത്തിലുള്ള പിന്നെ ലൈംഗികമായ അതിർവരമ്പുകളെ പറ്റിയും അള്ള ഈ വാക്കന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ജീവിതത്തിൽ അത് പാലിക്കണം, നോമ്പിന്റെ പകലിൽ പാലിക്കുന്ന അതാണ്. അഥവാ ഭാര്യയല്ലാത്ത മുഴുവൻ സ്ത്രീകളോടും ജീവിതകാലം മുഴുവൻ നോമ്പാണ്. ആ നോമ്പ് ആണ് അള്ളാഹുവിന്റെ അതിര് എന്ന് പറയുന്നത്, അതിർവരമ്പുകൾ. അത് പാലിക്കണം, അത് പാലിക്കാൻ നോമ്പിൽ നിന്ന് പഠിക്കണം. അതുകൊണ്ട് നോമ്പിൽ എവിടെയൊക്കെ പള്ളിയിൽ വെച്ച് ലൈംഗിക ബന്ധം പാടില്ല എന്ന് പറഞ്ഞാൽ മറ്റ് അന്യ സ്ത്രീകളിൽ നിന്ന് അന്യ പുരുഷന്മാരും തിരിച്ചും അകന്നു നിൽക്കുന്നത് പോലെ അകന്നു നിൽക്കണം, അഥവാ ഇതുപോലെയാണ് അത് അകന്നു നിൽക്കേണ്ടത്. അന്യ സ്ത്രീകൾ പുരുഷന്മാരെ അകന്നു നിൽക്കേണ്ടത് നോമ്പിന് ഭാര്യാഭർത്താക്കന്മാർ അകന്നു നിൽക്കുന്നത് പോലെയാണ്, അള്ളാഹുവിന്റെ ഹദ്ദുകളാണ്. ഫല തഖറബുഹ, അതിര് ലംഘിക്കരുത് എന്നല്ല അള്ളാഹ് പറഞ്ഞത്, അതിന്റെ അടുത്തേക്ക് പോകരുത് എന്നാണ്. ലൈംഗിക ബന്ധത്തിന്റെ വിഷയത്തിൽ അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ഒരുപാട് നിയമങ്ങളുണ്ട്. അവരെ കൊഞ്ചിക്കൊഞ്ഞി സംസാരിക്കരുത് പരസ്പരം. അതുപോലെ ഹൽവത്ത് ഉണ്ടാവരുത്. ഒരു മുറിയില് ഒരു അന്യ സ്ത്രീയും പുരുഷനും ഒറ്റയ്ക്ക് ഇരിക്കുന്ന സാഹചര്യം ഉണ്ടാകരുത്. അതൊക്കെ ഫല തഖറബുഹ എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശത്തിൽപ്പെട്ടതാണ്. അതുപോലെ നമ്മുടെ ഇക്കാലത്തെ ചാറ്റിംഗ് ആവശ്യമില്ലാതെ ഫോണിൽ അല്ലെങ്കിൽ വാട്സാപ്പിൽ ഇങ്ങനെ അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ ആവശ്യമില്ലാത്ത ചാറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുക, അത് പോയി പോയി എവിടൊക്കെ എത്തുന്ന എത്രയോ സംഭവങ്ങൾ നമ്മൾ അറിയണം. അടുക്കരുത് എന്ന് പറഞ്ഞാൽ അതൊക്കെ പോകും. ഫല തഖറബുഹ, നോമ്പുകാരൻ അടുക്കരുത് എന്ന് കൂടിയാണല്ലോ എവിടെ പറയുന്നത്. അതുകൊണ്ട് ഒരേ ബെഡിൽ നോമ്പിന്റെ പകലിൽ ഭാര്യാഭർത്താക്കന്മാർ കിടക്കുക കറാഹത്തിലാണ്, കാരണം അപകട സാധ്യത ഉള്ളതാണ്. നോമ്പിൽ മനഃപൂർവ്വം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ പ്രായശ്ചിത്തം ചെയ്യണം. നിഷിദ്ധമായത് ചെയ്തിട്ടുണ്ടല്ലോ, അതിന്റെ പ്രായശ്ചിത്തം എന്താണ്? 2 മാസം തുടർച്ചയായി നോമ്പെടുക്കുക, അടിമയെ വിലക്ക് വാങ്ങി മോചിപ്പിക്കുക. ഇത് രണ്ടും സാധ്യമാകില്ലെങ്കിൽ 60 സാധുക്കൾക്ക് ഫിദിയ കൊടുക്കുക. ഫിദിയത്തും താമ മിസ്കീൻ നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെ അത് സംഭവിക്കാൻ ഇടവരാതെ അടുക്കാതെ ഇരിക്കണം. ലൈംഗിക ബന്ധത്തിലേക്ക് പ്രേരിപ്പിക്കുന്ന സംഗതികളൊന്നും ചെയ്യാതിരിക്കണം. കറാഹത്തിലാണ് പെടുക, ഹറാമിലല്ല. പക്ഷെ അത് ഹറാമിലേക്ക് എത്തുക എന്നുള്ള പേടി ഉണ്ടാക്കണം. അതുകൊണ്ട് പേടിയുള്ള ആളുകൾക്ക് അത് ഹറാമ, യുവതി യുവാക്കൾക്ക് ഹറാമ് തന്നെ ആകുമെന്ന് പറഞ്ഞിട്ടുണ്ട് ചില പണ്ഡിതന്മാർ. കദാലിക യുബയ്യിനുല്ലാഹുലക്കും ആയാത്തിഹി ലിന്നാസി ലഅല്ലഹും ലഅല്ലഹും യത്തഖൂൻ. ഇങ്ങനെയൊക്കെയാണ് അള്ളാഹു തആല അവന്റെ ആയത്തുകൾ വിശദീകരിച്ചു തരുന്നത്. അത് മുഖേനയാണ് കുതിബ അലൈക്കും സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ എന്ന് പറഞ്ഞ തഖ്വ സാധിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ്, ഇതൊക്കെ പാലിച്ച് യഥാവിധി നോമ്പെടുക്കുമ്പോൾ അതിലൂടെയാണ് തഖ്വ ഉണ്ടാകുക എന്ന് സാരം. വലാ തൗക്കുലു അംബാലക്കും ബൈനക്കും ബിൽ ബാത്തിലി വ തുദുലു ബിഹാ ഇലൽ ഹുക്കാമിലി തൗക്കുലു ഫരീഖം മിൻ അംബാലി നാസി ബിൽ ഇസ്മി വഅന്തും തഅലമൂൻ. വലാ തൗക്കുലു, നിങ്ങൾ തിന്നരുത്, അംബാലക്കും നിങ്ങളുടെ സമ്പത്ത്, ബൈനക്കും നിങ്ങൾക്കിടയിൽ, ബിൽ ബാത്തിൽ ബാത്തിലായിട്ട് അഥവാ അന്യായമായിട്ട്. ഓ തുദുലു ബിഹ, വലാ തുദുലു ബിഹ എന്നാണ്, നിങ്ങൾ സമീപിക്കുകയും ചെയ്യരുത്. വലാ തുദുലു എന്നാണ്, വലയിലേക്ക് ചേർത്താണ് വതുതുലു എന്ന് പറയുന്നത്. നിങ്ങൾ അടുക്കരുത്, അടുപ്പിക്കരുത്, താഴ്ത്തരുത് എന്നൊക്കെയാണ് വാക്കിന്റെ അർത്ഥം. അഥവാ നിങ്ങൾ സമീപിക്കരുത് ബിഹ, നിങ്ങളുടെ സമ്പത്തും കൊണ്ട്. ബിഹ അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സമ്പത്ത് കൊണ്ട്. ഇലൽ ഹുക്കാമി, വിധികർത്താക്കളിലേക്ക് അഥവാ കോടതിയിലേക്ക്. ലി തുക്കുലു, നിങ്ങൾ തിന്നാൻ വേണ്ടി. ഫരീഖൻ, ഒരു ഭാഗം. മിൻ അംവാലിന്നാസി, ജനങ്ങളുടെ സമ്പത്തിൽ നിന്ന് ഒരു ഭാഗം, ഒരംശം. ബിൽ ഇസ്മി, കുറ്റം കൊണ്ട്, കുറ്റകരമായി. വഅന്തും തഅലമൂൻ, നിങ്ങൾ അറിയുന്നവർ ആയിരിക്കെ. എന്താ പറഞ്ഞത്? വലാ തൗക്കുലു അംവാലക്കും, നിങ്ങൾ നിങ്ങളുടെ ധനം തിന്നരുത്. ബൈനക്കും നിങ്ങൾക്കിടയിൽ. ബിൽ ബാത്തിൽ, ബാത്തിലായിട്ട്, അന്യായമായി നിങ്ങൾ നിങ്ങളുടെ ധനം, നിങ്ങൾ പരസ്പരം നിങ്ങളുടെ ധനം അന്യായമായി തിന്നരുത്. പരാതൊഴുക്കുലു അമ്പാലക്കും ബൈനക്കും ബിൽബാഹുലി എന്ന് പറഞ്ഞാൽ ഒരാളുടെ പണം മറ്റൊരാളുടെ പോക്കറ്റിലേക്ക് ആകെ രണ്ട് വഴിയും. ഒന്നുകിൽ അയാൾ സദക്കയായിട്ട് കൊടുത്തു, ഹദിയയോ സദക്കയോ ഒക്കെ ആയിട്ട് അറിഞ്ഞ് തൃപ്തിപ്പെട്ട് പൊരുത്തപ്പെട്ട് കൊടുത്തു. അല്ലെങ്കിൽ എന്തോ ഒരു സാധനം ഇടപാട് നടത്തി, എന്തെങ്കിലും പണിയെടുത്തു കൊടുത്തു, അപ്പൊ പണം കൊടുത്തു, കൂലിയായി, ഫീസ് കൊടുത്തു, ഇങ്ങനെയൊക്കെ. അല്ലെങ്കിൽ ഒരു സാധനം അങ്ങോട്ട് കൊടുത്തു, അതിന്റെ വില ഇങ്ങോട്ട് കൊടുത്തു. ഒരാളുടെ പണത്തിന് മറ്റൊരാളുടെ പോക്കറ്റിലേക്ക് ഈ രണ്ട് വഴി മാത്രം, മൂന്നാമത്തൊരു വഴി അതൊക്കെ ബാക്കിലാണ്. പേടിപ്പിച്ചു വാങ്ങുക, പീഡിപ്പിച്ചു വാങ്ങുക, സമ്മർദ്ദം ചെലുത്തി വാങ്ങുക, അതൊക്കെ ബാക്കിലാണ്. പിന്നെ കടം ഉണ്ടാകും, അത് തിരിച്ചു കൊടുക്കേണ്ടതാണ്, എടുക്കാൻ പറ്റില്ല. പിന്നെ കുറ്റകരമായി ജനങ്ങളുടെ പണം തിന്നാൻ വേണ്ടി അതുമായി നിങ്ങൾ കോടതിയെ സമീപിക്കരുത് എന്ന് പറഞ്ഞാൽ എന്താ, കോടതി പറഞ്ഞത് കൊണ്ടൊന്നും എന്റെ ഇതല്ലാത്തത് എന്റേതാവില്ല. അതുകൊണ്ട് കള്ളക്കേസുമായിട്ട് കോടതി പോകും. ആളുകളുടെ പണം കുറ്റകരമായി എനിക്കറിയാം എന്റേതല്ലാന്ന്, എന്നാലും കോടതിയിൽ പോയിട്ട് ഇങ്ങനെ ഒരു കേസ് കൊടുത്താൽ അത് എനിക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ കുറ്റകരമായി കൈക്കലാക്കാൻ വേണ്ടി കോടതിയിൽ പോകരുതെന്ന്. വാന്തും താലമൂൻ, ബോധപൂർവം നിങ്ങൾ അറിഞ്ഞുകൊണ്ട്. എന്താ പറഞ്ഞത്? മറ്റുള്ളവരുടെ പണം അന്യായമായി തിന്നരുത്, പിന്നെ കള്ളക്കേസുമായി കോടതിയിൽ പോകുകയും ചെയ്യരുത്. അത്രയാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് നോമ്പിന്റെ കൂടെയാണ് പറയുന്നത്. അതെന്താ ബന്ധം? അതാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ബാക്കിയുള്ളത് നമുക്ക് അറിയുന്ന കാര്യം തന്നെ. നോമ്പും ഇതും കൂടിയുള്ള ബന്ധം എന്താണ്? ആ ബന്ധമുണ്ട്. അതെന്താ? നോമ്പിന്റെ പകലിലെ ലൈംഗിക ബന്ധത്തെ കുറിച്ചും ഭക്ഷണത്തെ കുറിച്ചും ഒക്കെ നേരത്തെ സൂചിപ്പിച്ചല്ലോ. അതിന്റെ അടിവര ഇടുകയാണ്. ഇതുപോലെ നോമ്പ് നോൽക്കണം ജീവിതത്തിൽ മുഴുവൻ. അന്യായമായ സമ്പത്തിനോട്, അന്യരുടെ വിഹിതത്തിനോട് ജീവിതകാലം മുഴുവൻ നോമ്പാണ്. ആ നോമ്പ് മുറിയില്ല. ജനിച്ച അന്ന് തുടങ്ങി മരണം വരെ നോമ്പാണ് അന്യരുടെ സമ്പത്ത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സംസാരിച്ചു കൊണ്ടിരിക്കെ വിളക്കങ്ങോട്ട് കിടക്കുകയാണ് ഒരാളോ. അപ്പൊ ചോദിച്ചു, എന്താണ്? നമ്മൾ ഇതുവരെ നമ്മുടെ ഉത്തരവാദിത്വവുമായി ബന്ധപ്പെട്ട് പിന്നെ ഭരണത്തിന്റെ കാര്യം സംസാരിക്കുകയായിരുന്നു, പൊതുഖജനാവിന്റെ വിളക്കാണ്. ഇനി നമുക്ക് പറയാനുള്ളത് നമ്മളെ പേഴ്സണൽ കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് അത് കിടത്താം, എന്നിട്ട് വേറെ വിളക്ക് കിടക്കാം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പിന്നെ ഖലീഫക്ക് പാല് കൂട്ടാനൊക്കെ ഉള്ള ആടുകളുടെ പാലൊക്കെ വറ്റിയിരിക്കും. അല്ല, ഖലീഫയുടെ വീട്ടിലെ പിന്നെ ആടിന്റെ പാലൊക്കെ വറ്റിയിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോ ഭാര്യ നല്ലൊരു പാത്രം പാല് കൊണ്ടു നോക്കാം. അപ്പൊ ചോദിച്ചു, ഇത് കൊടുന്ന പാല് അതാ സക്കാത്തിന് കൊടുന്നു നിർത്തിയ ആടുകൾ ഉണ്ടായിരുന്നില്ല, അതിൽ ഒന്നിനെ പിടിച്ച് ഞാനങ്ങ് കറന്നു. അമീറുൽ മുഅ്മിനീന് പാല് കൊടുക്കാനുണ്ട്, കുടിക്കാൻ കൂട്ടാക്കിയില്ല, കുടിക്കാൻ കൂട്ടാക്കിയില്ല. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹസൻ റളിയല്ലാഹു അൻഹു ഒരു ഈത്തപ്പഴം എടുത്ത് കടിച്ചിട്ട് ഖഹിൻ ഖഹിൻ അമാ അലിംത അന്നഹ ഔസാഖുൻ നാസ്, സക്കാത്തിന്റെ ഈത്തപ്പഴത്തിൽ നിന്ന് ഒന്നെടുത്ത് കടിച്ചേനാണ്, അത് കുടിച്ചു വാങ്ങി അവിടെ ഇടുകയാണ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാ മകനൊരു ആപ്പിൾ എടുത്ത് കടിച്ചിട്ട് പിടിച്ച് ബലം പ്രയോഗിച്ച് വാങ്ങി അത് അതിലിട്ടു. സക്കാത്തിന്റെ ആപ്പിളായിരുന്നു. ഭാര്യ പരിവം പറഞ്ഞു, ആ കുട്ടി ഒരു ആപ്പിൾ എടുത്തതിനാണ് മനുഷ്യർക്കൾ ഇങ്ങനെ കാട്ടിക്കൂട്ടുന്നത്. അപ്പൊ പറഞ്ഞു, എന്റെ കുഞ്ഞിന്റെ പൊന്നോമനയുടെ ശരീരത്തിൽ നിന്ന് കരള് പറിക്കുന്നതിനേക്കാളും വേദനയുണ്ട് എനിക്ക് ഇത് പിടിച്ചു വാങ്ങുമ്പോ. പക്ഷെ അതിനേക്കാളും ഞാൻ ഭയപ്പെടുന്നത് ഇതിന്റെ പേരിൽ എന്റെ കുട്ടി നരകത്ത് പോകുന്നില്ല. അന്യായമായി മറ്റുള്ളവരുടെ കൈക്കലാക്കലിൽ ഗുരുതരമായ പിന്നെ അപരാധമാണ്. അത് വീടൂല, കൊടുക്കാതെ വീടൂല, ദോയർന്നിട്ട് പൊരുത്തപ്പെടൂല, ഹജ്ജ് ചെയ്തിട്ട് പൊരുത്തപ്പെടൂല, പൊറുക്കൂല അമ്മ, അത് അവൻ പൊറുക്കണം, അപ്പളേ രക്ഷപ്പെടുകയുള്ളൂ. അത് പഠിക്കണം നോമ്പിൽ നിന്ന്. മറ്റൊരാളുടെ ഇത് കൈക്കലാക്കാൻ പിന്നെ കോടതി പറഞ്ഞു എന്ന് പറയലും, കോടതി പറഞ്ഞത് കൊണ്ടൊന്നും അന്യായമായത് സ്വന്തമാകുകയില്ല. ഇത് നോമ്പിൽ നിന്ന് പഠിക്കണം എന്ന് പറയാനാണ് ഇവിടെ ഇത് പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, പറഞ്ഞ കാര്യം അന്യായമായി തിന്നരുത് എന്നാണ്. അതിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് തിന്നുന്നത് ന്യായമാണ് എന്ന് ഉറപ്പുണ്ടാകണം. നിയമപരമാണ് എന്ന് പറഞ്ഞത് കൊണ്ട് പോലും, അഥവാ കോടതി പറഞ്ഞു എന്നത് കൊണ്ട് പോലും, സുരത പറഞ്ഞിട്ട് നിങ്ങളിൽ വാദിക്കാൻ സാമർത്ഥ്യമുള്ളവരുണ്ടാകും. ആരുടെങ്കിലും വാദം കേട്ടിട്ട് മറ്റൊരാളുടെ അവകാശമാണ് ഞാൻ വിധിച്ചു തരുന്നതെങ്കിൽ നരകത്തിന്റെ കഷ്ണമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചീഫ് ജസ്റ്റിസ് ആയ സുപ്രീം കോടതി തന്നാൽ പോലും അത് നരകത്തിന്റെ കഷ്ണമാണെന്നാണ് പറഞ്ഞിട്ട് അർത്ഥം. പിന്നെ എന്താണ് ബാക്കിയുള്ളവരുടെ കാര്യം? അത് സൂക്ഷിക്കണം എന്നാണ്. ഇവിടെ പറയുന്നത് എന്തിനാണ്? ഇവിടെ പറയുന്നത് നോമ്പിൽ നിന്നാണ് അത് പഠിക്കുന്നത്. നോമ്പുകാരൻ ഭക്ഷണത്തോട്, നോമ്പുകാരന്റെ മുമ്പിൽ ഉച്ചക്ക് നല്ല കോഴി ബിരിയാണി കൊണ്ടെന്ന് വെച്ചാൽ എന്താ അവന്റെ നിലപാട്? നോ എന്നാണ്. ആ നോ ആകും പന്നി ബിരിയാണിയുടെ മുമ്പിൽ, ആ നോ ആകും അന്യരുടെ സമ്പത്തിന്റെ മുമ്പിൽ. അത് അവിടുന്ന് പഠിക്കേണ്ടതാണ് എന്ന് മനസ്സിലാക്കാനാണ് ഇത് ഇവിടെ പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി. അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിന്റെ ദീനിന്റെ ഷിയാറുകളെ, അള്ളാഹുവിന്റെ കലാമിനെ ഒക്കെ ശരിയായി പഠിക്കുവാനും മനസ്സിലാക്കുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവും. പ്രത്യേകം പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്ത മൂന്നാളുകളുണ്ട്. അള്ളാഹു അവർക്ക് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മാരക രോഗം കൊണ്ട് പ്രയാസപ്പെടുകയാണ്, പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് മെസ്സേജ് അയക്കുകയും വിളിച്ചു പറയുകയും ഒക്കെ ചെയ്തിരുന്നു. അള്ളാഹു അവരുടെ പ്രയാസങ്ങൾ ലഘൂകരിച്ച് കൊടുക്കുമാറാവട്ടെ. നമ്മളെ എല്ലാവരെയും അള്ളാഹു മാരക രോഗങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുമ്മ അല്ലിബ്നാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഖ്മൻ ബിഖത്തൻ. اللهم يسر عسيرنا وسهل امورنا وقلل عوائجنا واغفر ذنوبنا واشف امراضنا وامراض مرضانا وارحمنا وارفعنا يا ارحم الراحمين. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. واغفر لنا يا غافر المذنبين. صلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين.